Please turn to Matthew chapter 11.
Matthew 11. Here,
Jesus speaks about giving us rest and our finding rest in verse 28 and 29.
28-ഉം 29-ഉം വാക്യങ്ങളിൽ അവിടെ ആശ്വാസം കണ്ടെത്തുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു.
I will give you rest, he says in verse 28.
28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിങ്ങളെ
ആശ്വസിപ്പിക്കും.
29-ാം വാക്യം, നിങ്ങൾ ആശ്വാസം കണ്ടെത്തും.
So this passage begins in verse 25.
25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്.
Where Jesus says, I praise you, Father, Lord of heaven and earth, that you have hidden these things from the wise and intelligent and revealed them to babes, for thus it is well pleasing in your sight.
25-ാം വാക്യം യേശു ഇങ്ങനെ പറയുന്നു, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
It's a very important verse to understand scripture. How to understand the truths of God.
ദൈവത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ, ദൈവവചനങ്ങൾ മനസ്സിലാക്കുന്നതിൽ നാം ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സത്യമാണ്.
Cleverness and intelligence are things that God gives us when we are born.
നാം ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ബുദ്ധി, ജ്ഞാനവും ഒക്കെ.
We know from experience that some people are very intelligent and some people are not so intelligent.
നമുക്ക് അനുഭവത്തിൽ നിന്നറിയാം, ചില ആളുകൾക്ക് ബുദ്ധിപൂർവ്വത കൂടുതലുണ്ട്, ചില ആളുകൾ അത്രത്തോളം ബുദ്ധിയുള്ളവരല്ല.
And some of it has got to do with the intelligence of their parents.
അതിൽ പല കാര്യങ്ങളും അവരുടെ മാതാപിതാക്കളുടെ ബുദ്ധിയുടെ അളവനുസരിച്ചാണ് മക്കളുടെ.
സോ ഇന്റലിജൻസ്, ഹാർഡ് വർക്ക് ഇസ് സംതിങ് വി കാൻ ഡു ഔർസെൽവ്സ്, ബട്ട് ഇന്റലിജൻസ് ഇസ് സംതിങ് വി ആർ ബോൺ വിത്ത്.
ബുദ്ധി എന്ന് പറയുന്നത് നാം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്, കഠിനാധ്വാനം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്.
And here Jesus said that clever, intelligent people, God has deliberately hidden the truths of his word from them.
ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവവചന സത്യങ്ങൾ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു.
But many Christians have not understood this.
അനേക ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലായിട്ടില്ല.
That you, in worldly things, your cleverness and intelligence is a tremendous help to understand lot of earthly things.
ഈ ഭൂമിയിലെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ ബുദ്ധിപൂർവ്വത വളരെ നല്ലതാണ്.
And even in school and college, it's those intelligent children who do well, come first, get high degrees.
സ്കൂളിലും കോളേജിലും പോലും അപ്രകാരം നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്, അവര് നല്ല ഡിഗ്രികൾ സമ്പാദിക്കുന്നത്, ഉയർന്ന സ്ഥാനത്തെത്തുന്നത്.
When it comes to the things of God,
എന്നാൽ ദൈവിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ,
the clever and intelligent people are not able to understand.
ജ്ഞാനികൾക്കും വിവേകികൾക്കും അത്
മനസ്സിലാകുന്നില്ല,
കാരണം ദൈവം അവരിൽ നിന്ന് അത് മറച്ചു
വെച്ചിരിക്കുന്നു.
അവരെത്രത്തോളം ദൈവവചനം പഠിച്ചാലും അവർക്കത് മനസ്സിലാവുകയില്ല, എന്നാൽ ശിശുക്കൾക്ക്
മനസ്സിലാവും. Which clever people do not understand, only babes will understand.
നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകം, എന്തെങ്കിലും കാര്യങ്ങൾ, ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
There's no such book in the world.
ഈ ഭൂമിയിൽ അങ്ങനത്തെ ഒരു പുസ്തകമേ ഇല്ല.
Only babes can understand this book. Clever people cannot understand.
ബുദ്ധിയുള്ളവർക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല, ശിശുക്കൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഒരു പുസ്തകമില്ല.
Only the Bible.
വേദപുസ്തകം മാത്രമാണ് അങ്ങനെയുള്ള പുസ്തകം.
But many people who read the Bible haven't understood this simple truth.
എന്നാൽ ദൈവവചനം വായിക്കുന്ന അനേക ആളുകൾക്ക് ലളിതമായ ഈ സത്യം മനസ്സിലായിട്ടില്ല.
That is why I say all these Bible schools lead people astray.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ബൈബിൾ കോളേജുകളൊക്കെ ആളുകളെ തെറ്റായ ദിശയിലേക്കാണ്
നയിക്കുന്നത്. Only the clever, intelligent people get the good degrees in the Bible school.
Bible colleges and Bible schools, അപ്രകാരം ബുദ്ധിയുള്ള ആളുകൾക്കാണ് ഈ തരത്തിലുള്ള ഡിഗ്രി ഉന്നത പട്ടങ്ങൾ ലഭിക്കുന്നത്.
I remember when I left the Navy, some people told me, "Now, Brother Zach, you must go to a Bible school if you want to be a preacher."
ഞാൻ നേവിയിൽ നിന്ന് ജോലി വിട്ട സമയത്ത് ചില ആളുകൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ താങ്കൾ ഒരു ബൈബിൾ സ്കൂളിൽ പോകണം, എന്നാൽ മാത്രമേ താങ്കളുടെ കാര്യങ്ങൾ
മനസ്സിലാവുകയുള്ളൂ.
എനിക്ക് 26 വയസ്സേ ഉണ്ടായിരുന്നു, ഞാൻ ആരാണെന്ന് ആർക്കും അറിയില്ല.
എന്റെ
പേരിന്റെ പുറകിൽ ഒരു ഡിഗ്രി
ഇല്ലായിരുന്നു,
ഇപ്പോഴും എനിക്കില്ല.
Two things.
And ദൈവത്തോട് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ.
One, you did not select people with degrees and clever people to be your first disciples.
അങ്ങയുടെ ആദ്യത്തെ ശിഷ്യന്മാരായ അങ്ങ് ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ ബുദ്ധിയുള്ള ബിരുദധാരികളായ ആളുകളെ അല്ലല്ലോ അങ്ങ് തിരഞ്ഞെടുത്തത്.
Today there are a lot of people who get post graduate degrees studying 1 Peter and 2 Peter, the books in the Bible.
വേദപുസ്തകത്തിലെ 1 പത്രോസും 2 പത്രോസും ഒക്കെ പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടുന്ന ആളുകളുണ്ട്.
In the Bible school.
എന്നാൽ ആ പുസ്തകം എഴുതിയ ആളുണ്ടല്ലോ പത്ര, അദ്ദേഹത്തിന് ഒരു
ബിരുദവും.
അവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വിവരമില്ലാത്ത ഒരു പഠിക്കാത്ത ഒരു മുക്കുവൻ.
സോ the second thing I said, Lord, 99.9% of your people who sit in churches have never gone to Bible school. They cannot go to Bible school also.
അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, സഭയിൽ ഉള്ള 99.9% ആളുകളും അവര് ബൈബിൾ കോളേജിൽ പോയവരല്ല, അവർക്ക് പോകാനുള്ള സാധ്യതയുമില്ല.
So if I tell them, only if you go to Bible school you can understand the Bible.
അപ്പൊ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് വചനം മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഉത്സാഹമാവുകയില്ല. അവർക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, അവർക്ക് ഒരു ജോലിയുണ്ട്, അവർക്ക് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോവുകയില്ല എന്ന് ഞാൻ
തീരുമാനിച്ചു.
ബൈബിൾ സ്കൂളിൽ പോകാത്ത ഒരു വ്യക്തി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ഞാൻ
നോക്കട്ടെ.
ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എന്നെ ഏറ്റവും അധികം അനുഗ്രഹിച്ച ദൈവമായ ആളുകൾ ഞാൻ വായിച്ച കഴിഞ്ഞ
നൂറ്റാണ്ടുകളിൽ
അവരൊന്നും ബൈബിൾ സ്കൂളിൽ പോയവരായിരുന്നില്ല.
ഡിയർ മോദി,
ചാൾസ് ഫെനി,
Watchman Yee, Sadhu Sundar Singh, these are the people who bless me the most.
എന്നെ ഏറ്റവും അധികം അനുഗ്രഹിച്ച ആളുകൾ അനുഗ്രഹത്തെ. എന്നാൽ അവരൊന്നും ബൈബിൾ സ്കൂളിൽ പോയില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്റെ ബുദ്ധിപൂർവ്വത കൊണ്ടല്ല ഞാൻ ദൈവവചനം മനസ്സിലാക്കിയത്.
But I said, Lord, what to do? I am a clever, intelligent person. Now how will I understand your word? What can I do about it?
അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്ന് അങ്ങനെ വചനം പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും?
I am not a stupid person.
ഞാനൊരു പോരനായ വ്യക്തിയല്ല.
I did not produce my intelligence. He gave it to me when I was born.
ഞാൻ എന്റെ ബുദ്ധി ഞാൻ ഉളവാക്കിയതല്ല, ഞാൻ ജനിച്ചപ്പോൾ തന്നെ നീ എനിക്ക്
നൽകിയതാണ്.
എനിക്ക് എന്റെ തൊലിയുടെ നിറം അത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ദൈവം
നൽകിയതാണ്.
കർത്താവേ, ഞാൻ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണല്ലോ, എനിക്ക് അതുകൊണ്ട് അങ്ങയുടെ വചനം
മനസ്സിലാവുകയുണ്ട്.
അതിനെ തുടർന്ന് ദൈവം എനിക്ക്
പഠിപ്പിക്കുന്നു,
എന്റെ വചനത്തിന്റെ മുമ്പാകെ ഒരു ശിശുവിനെ പോലെ വരുന്നു എങ്കിൽ നിനക്ക് എന്റെ വചനം മനസ്സിലാകും എന്ന് ദൈവം എന്നോട് പറഞ്ഞു.
So you can use your intelligence for all the things in the world where you're living and all that.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവസഞ്ചാരത്തിന് വേണ്ടിയുള്ള മാർഗം അതൊക്കെ നിങ്ങളുടെ ബുദ്ധി
ഉപയോഗിച്ചു.
എന്നാൽ നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് വരുമ്പോ
ലീവ് യുവർ ഇന്റലിജൻസ് ഔട്ട്സൈഡ്,
നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ മാറ്റി വെക്കുക.
കം ലൈക്ക് എ ബേബി,
ഒരു ശിശുവിനെ പോലെ നിങ്ങൾ വരിക.
യു നോ ദേർ ആർ ടു തിങ്സ് അബൌട്ട് ദിസ്.
ശിശുക്കൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്.
വൺ, ദേ ട്രസ്റ്റ് സോ ഇംപ്ലിസിറ്റ്ലി.
ശിശുക്കൾ അവർ വളരെ ലാളിത്യത്തോടെ വിശ്വസിക്കും.
വാട്ട് എവർ ദ ഫാദർ ഓർ മദർ സേസ്, ദേ ട്രസ്റ്റ് മൈ ഫാദർ വിൽ നെവർ ലെറ്റ് മീ ഡൗൺ.
എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അത് അവരങ്ങ് തീർത്തും വിശ്വസിക്കും.
If my father says he'll give me a gift on my fourth birthday, I will definitely get it.
എന്റെ നാലാം പിറന്നാളിന് എനിക്ക് ഒരു സമ്മാനം തരും എന്ന് എന്റെ പിതാവ് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അത്
ലഭിക്കും.
ശിശുക്കൾ
അങ്ങനെയാണ്.
വളർന്നു വരുമ്പോ കുറച്ച് സംശയങ്ങൾ
ഉണ്ടാവും.
കോളേജിൽ 20 വയസ്സുള്ള യുവാവാണെങ്കിൽ
deposited your fees in your account.
ഇല്ല, അക്കൗണ്ടിൽ ഫീസ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാ അത് ഉണ്ടോ ഇല്ലയോ പോയി അക്കൗണ്ടിൽ പോയി നോക്കണം, അല്ലാതെ വിശ്വസിക്കില്ല. ശിശുക്കൾ അവരെല്ലാം വിചാരിക്കും.
ശിശുവിന്റെ
മറ്റൊരു കാര്യം,
it just believes even what it could be wrong also to believe it.
Adu tetta irikkum ennal,
you know,
pidavu parayunnathu
if you teach a child from childhood 2 + 2 = 5,
shishu arikkumbol modhal oru kunjinu padipikkya rendum rendum 5 aanu.
Clever people say you can't fool me, it's not right.
Buddhiyulla aalukal parayum ningalkku enne pattikkan pattilla.
I believe it, my daddy told me that.
ശിശു പറയും എന്റെ അപ്പൻ അങ്ങനെ പറഞ്ഞു. രണ്ടും രണ്ടും അഞ്ചാണ്.
നോ ഫാദർ വിൽ, ഗുഡ് ഫാദർ വിൽ ടീച്ച് റോങ് തിങ്സ്.
നല്ല ഒരു പിതാവും അപ്പനും തെറ്റായ കാര്യം പഠിപ്പിക്കുകയില്ല എന്നത് സത്യമാണ്.
ബിലീവ്സ് ഹിസ് ഫാദർ.
ശിശു പിതാവിനെ വിശ്വസിക്കും.
ആക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫാദേഴ്സ് കമാൻഡ്.
പിതാവ് എന്ത് പറയുന്നു, എന്ത് കൽപ്പിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ആ ശിശു പ്രവർത്തിക്കും.
ഐ റിമെമ്പർ ഹിയറിംഗ് എ സ്റ്റോറി.
ഞാനൊരു കഥ കേട്ടതിൽ ഓർമ്മയാണ്.
12-year-old boy.
12 വയസ്സുള്ള ഒരു
4-year-old brother standing outside.
4 വയസ്സുള്ള തന്റെ അനിയൻ അവിടെ പുറത്തു നിൽക്കും.
And the 12-year-old boy told his younger brother.
12 വയസ്സുള്ള ഈ മകൻ തന്റെ അനിയനോട് പറഞ്ഞു.
Morning, the sun was here.
അവൻ പറഞ്ഞു, രാവിലെ സൂര്യൻ ഇവിടെയായിരുന്നു.
Now it is here.
ഇപ്പോ ഇതാ സൂര്യൻ ഇവിടെയാണ്.
The sun has moved.
ഇതാ നോക്ക്, സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ്.
And the 4-year-old girl said, no, you remember what daddy taught us?
Daddy nammala padipichathinu kormille.
The sun doesn't move.
Suryan yatra cheyunnilla, neengunnilla.
The earth under our feet that is turning and you think the sun is moving.
നമ്മുടെ താഴെ കാലിന് താഴെ ഭൂമിയാണ് കറങ്ങുന്നത്, നമുക്ക് സൂര്യൻ കറങ്ങുന്നതായിട്ട് തോന്നുകയാണ്.
So the intelligent 12-year-old said,
ബുദ്ധിയുള്ള 12 വയസ്സുള്ളവൻ പറഞ്ഞു,
I didn't feel the earth moving under my feet all these hours.
ഞാൻ ഇവിടെ താഴെ നോക്കി ഇവിടെ നിന്നപ്പോ ഭൂമി നീങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ.
I believe what I see.
ഞാൻ കാണുന്നത് ഞാൻ വിശ്വസിക്കും.
The sun moves.
സൂര്യനാണ് നീങ്ങുന്നത്.
The 4-year-old said,
4 വയസ്സുള്ളവൻ പറഞ്ഞു,
I believe daddy.
ഞാൻ ഡാഡി പറഞ്ഞത് അവിശ്വസിക്കും.
Who was right?
ആരായിരുന്നു ശരി?
A lot of things that intelligent people think they believe are wrong.
ബുദ്ധിയുള്ള ആളുകൾ ഞങ്ങൾ ശരിയാണ് എന്ന് ചിന്തിച്ച് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്.
I sometimes feel God has put this sun going around like this to make people, to teach people, you cannot believe what you see.
നിങ്ങൾ കാണുന്നത് വിശ്വസിക്കരുത് എന്ന് ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ദിവസവും ഈ സൂര്യൻ കിടക്കു നിന്ന് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക്
തോന്നുന്നത്.
അത് നീങ്ങുന്നു, യാത്ര ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ അങ്ങനെ യാത്ര ചെയ്യുന്നില്ല.
For more than 5,000 years, very clever, intelligent people on earth believe that the sun is going around the earth.
5,000 വർഷങ്ങളിലധികം ഭൂമിയിലുള്ള ബുദ്ധിയുള്ള ആളുകൾ ഈ സൂര്യൻ ഇപ്രകാരം സൂര്യൻ ഇപ്രകാരം ഭൂമി ചുറ്റും കറങ്ങുകയാണ്
ചിന്തിച്ചു.
600-700 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആളുകൾ അത് ചോദ്യം ചെയ്യാൻ
തുടങ്ങിയത്.
സൂര്യൻ ചുറ്റും ഭൂമി കറങ്ങുകയാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ അന്ന് ഉണ്ടായിരുന്ന ലോകം അവരെ
പിടിച്ചു.
ഈ ലോകത്തിലെ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ വഞ്ചിക്കുവാൻ
സാധ്യതയും.
എന്നാൽ ദൈവിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര അധികം.
സോ ഫോർ എക്സാമ്പിൾ, ദേർ ആർ മെനി പീപ്പിൾ ഹു ഡോണ്ട് ബിലീവ് ദേർ ഈസ് എ ഗോഡ്.
ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്ന അനേക ആളുകൾ.
How did all this universe come?
പിന്നെ എങ്ങനെയാണ്?
They say there was a big bang one day and suddenly all the stars and all came.
ഒരു വലിയ സ്ഫോടനം, വിസ്ഫോടനം, മഹാവിസ്ഫോടനം ഉണ്ടായി. അങ്ങനെ ഈ നക്ഷത്രങ്ങളും ഭൂമിയും ഒക്കെ
ഉടലെടുത്തു.
നിങ്ങൾക്ക് ഒരു കാണാത്ത ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് അന്ധമായ വിശ്വാസമാണ്
നിങ്ങൾക്കുള്ളത്.
ദൈവം ഇല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ അതിനാണ് കൂടുതൽ വിശ്വാസം
വേണ്ടത്.
ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം
പറയാം.
ഞാൻ ഈ വാച്ച് എടുത്ത് ഇതിനെ അടിച്ച് തവിട്
പൊടിയാക്കുന്നു.
ഞാൻ എന്നിട്ട് ആ പൊടികളെല്ലാം കൂടെ ഒരു സഞ്ചിക്കകത്ത് ഞാൻ എന്നിട്ട് ആ സഞ്ചി ഇങ്ങനെ
കുലുക്കിക്കൊണ്ടിരിക്കുന്നു.
ഒരു ലക്ഷോപലക്ഷം വർഷങ്ങൾ ഞാൻ ഇത് കുലുക്കിക്കൊണ്ടിരുന്നാൽ അതൊരു വാച്ചായി മാറുമോ? അത് തിരിച്ചിങ്ങനെ കുലുക്കുന്നത് കൊണ്ട് ഒരു വാച്ചായി മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ എനിക്ക് വലിയ
വിശ്വാസമാണ്.
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ബുദ്ധിയുള്ള വ്യക്തി അദ്ദേഹം ഈ പുറത്തുള്ള ഗ്ലാസും അകത്തുള്ള മെറ്റൽ കഷണങ്ങളും ലോഹ കഷണങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹം അത് ഒരു വാച്ച് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കുവാൻ എളുപ്പമാണ്.
This watch keeps time with all the stars and all these heavenly objects which are more perfect in time than this watch.
ഈ വാച്ചിനെക്കാട്ടിലും, മനുഷ്യനുണ്ടാക്കിയ ഈ വാച്ചിനെക്കാട്ടിലും സമയം കൃത്യമായി സൂക്ഷിക്കുന്ന നക്ഷത്രങ്ങൾ, ഈ സൗരയൂഥത്തിലെ ഗോളങ്ങൾ, ഇതിനെ നോക്കിയാണ് ഈ വാച്ച് സമയം
ക്രമപ്പെടുത്തുന്നത്.
എനിക്ക് ആളുകൾ പറയുകയാണ്, ഒരു വലിയ വിസ്ഫോടനം നടന്നു, അങ്ങനെ നടന്നപ്പോൾ ഒരു കുലുക്കത്തിലൂടെയാണ് ഈ സൗരയൂഥം ഒക്കെ ഉണ്ടായത് എന്ന്
പറഞ്ഞു.
ഈ ലോഹ കഷ്ണങ്ങളൊക്കെ കുലുങ്ങി അങ്ങനെയാണ് ഒരു വാച്ച് ഉണ്ടായി എന്ന്
വിശ്വസിക്കുന്നത്.
അതിനൊത്തിരി അധികം വിശ്വാസം വേണം, അങ്ങനെയുള്ള വിശ്വാസം എനിക്കില്ല.
ഐ ബിലീവ് സം ഇന്റലിജന്റ് പേഴ്സൺ ക്രിയേറ്റഡ് ഓൾ.
ഞാൻ വിശ്വസിക്കുന്നത് ബുദ്ധിയുള്ള ഒരുവൻ ഇതെല്ലാം സൃഷ്ടിച്ചു.
ദി ബൈബിൾ സേസ് ദി വിസ്ഡം ഓഫ് ദിസ് വേൾഡ് ഈസ് ഫൂളിഷ്നെസ് വിത്ത് ഗോഡ്.
ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുമ്പാകെ ഭോഷത്വമാണ് എന്ന് ദൈവവചനം
പറയുന്നു.
ഒന്ന് വരിക്കൽ ഒന്നാമത്തെ
ഞാൻ
ദൈവവചനത്തിലേക്ക്
വരും. Like a child.
ദൈവമേ, ഞാൻ ഒരു ശിശുവിനെ പോലെ വരികയാണ്.
I don't need to understand so many things, it's my intelligence.
എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യം.
There's a part of me that is deeper than my intelligence.
എന്റെ ബുദ്ധിക്ക് അപ്പുറത്ത് കൂടുതൽ ആഴത്തിലുള്ള എന്റെ ശരീരത്തിൽ എന്റെ ഒരു ഭാഗമുണ്ട്.
In my spirit.
എന്റെ ആത്മാവ്.
There I can understand what my intelligence cannot understand.
എന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്റെ ആത്മാവിൽ എനിക്ക് വെളിപ്പെട്ടു
വരും.
നിങ്ങൾ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ
അതിന്
മൂന്ന്
ഭാഗങ്ങളുണ്ടായിരുന്നു.
ഒരു ഒരു പുതിയ ഒരു കോമ്പൗണ്ട് പോലെയുള്ള
അതിന്
ഇങ്ങനെ കർട്ടനുകളൊക്കെ ഉള്ള ഒരു പുറത്തെ സ്ഥലം.
Four walls were curtains.
അവിടെ നാല് മതിലുകൾ. ആ മതിലുകളിൽ കട്ടലുകളുണ്ട്.
Then there in one end of it was a tent.
അവിടെ അതിന്റെ ഒരറ്റത്ത് ഒരു കൂടാരമുണ്ടായിരുന്നു.
Divided into two.
ആ കൂടാരത്തെ രണ്ടായി വിഭാഗിച്ചിരുന്നു.
Holy place, most holy place.
വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം.
Outer court, holy place, most holy place.
പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം.
Picture of man's body, soul and spirit.
അത് മനുഷ്യന്റെ ശരീരം, ദേഹി, ആത്മാവ്, ഇതിന്റെ മൂന്ന്
ചിത്രങ്ങളായിരുന്നു.
എല്ലാവർക്കും കാണാമായി.
That's the body.
അത്
ദേഹം.
എന്നാൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ദേഹിയും
ആത്മാവും.
നമ്മൾ നമ്മുടെ അകത്ത് ഇപ്രകാരം മറഞ്ഞിരിക്കുന്ന ദേഹിയും ആത്മാവും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ പോലെ.
And the soul is my mind and my emotions, my feelings.
ഈ ദേഹി എന്ന് പറയുന്നത് എന്റെ മനസ്സ് എന്റെ വികാരങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു
ഭാഗമാണ്.
എന്റെ മനസ്സിലൂടെ എന്റെ വികാരങ്ങളിലൂടെ എനിക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്
കഴിയും.
എന്റെ കണ്ണിലൂടെ ചെവികളിലൂടെ എന്റെ ശരീരത്തിലൂടെ എനിക്ക് പല കാര്യങ്ങൾ പഠിക്കുവാൻ
കഴിയും.
അതുകൊണ്ട് ഞാൻ മൂന്ന് വിധത്തിൽ എനിക്ക് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് എന്റെ ശരീരത്തിലൂടെ, കണ്ണുകളിലൂടെ. രണ്ടാമതായി എന്റെ മനസ്സുകൊണ്ട് എന്റെ വികാരങ്ങൾ കൊണ്ട്.
But there's a third part called the spirit which most people know nothing about.
എന്നാൽ മൂന്നാം ഭാഗം ആത്മാവാണ്. ഈ ആത്മാവിനെ കുറിച്ച് മിക്കവാറും ആളുകൾക്ക് ഒന്നും അറിയില്ല.
Doctors deal with the body.
ഡോക്ടർമാർ ശരീരത്തെ ചികിത്സിക്കും.
Psychologists deal with the mind and the emotions.
സൈക്കോളജിസ്റ്റ് അവര് മനസ്സിനെ വികാരങ്ങളെ അവര് ചികിത്സിക്കും.
Who knows about the spirit?
എന്നാൽ ആത്മാവിനെ കുറിച്ച് ആർക്കാണ് അറിയാവുന്നത്?
1 Thessalonians 5:23
23rd verse.
God sanctifies us.
ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ
He begins with the spirit.
അവൻ ആത്മാവിൽ ആണ് തുടങ്ങുന്നത്.
Have you read that?
നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ?
May God sanctify you completely.
ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ.
The God of peace.
സമാധാനത്തിന്റെ ദൈവം.
That means to sanctify us, he has to bring us to rest first. That's why we speak about rest.
നാം സ്വസ്ഥതയെ കുറിച്ച് പറയുന്നതിന്റെ കാരണം നമ്മെ അപ്രകാരം വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മെ സ്വസ്ഥതയിലേക്ക് ദൈവത്തിന് ആദ്യം കൊണ്ടുവരണം.
This sanctification begins in spirit, then soul, then body.
ഈ വിശുദ്ധീകരണം ആത്മാവിൽ, അതിനെ തുടർന്ന് ദേഹിയിൽ, അതിനെ തുടർന്നാണ് ദേഹത്തിൽ. അതിവിശുദ്ധ സ്ഥലത്താണ് വിശുദ്ധീകരണം ആരംഭിക്കേണ്ടത്.
That is why when God, you know, if an architect is giving a plan for a building today,
ഒരു ആർക്കിടെക്ട് ഒരു ബിൽഡിംഗിന്റെ പ്ലാൻ എന്ന് തരികയാണെങ്കിൽ,
he will first draw the compound.
അദ്ദേഹം ആദ്യം കോമ്പൗണ്ട് വരയ്ക്കും.
Then the building.
അതിനെ തുടർന്ന് ബിൽഡിംഗ്
വരയ്ക്കും.
അതിനെ തുടർന്ന് റൂമുകൾ
വരയ്ക്കും.
എന്നാൽ ദൈവം ഈ സമാധാന കൂടാരത്തിന്റെ പ്ലാൻ നൽകിയപ്പോൾ,
പുറപ്പാട്
പുസ്തകം 25-ാം അധ്യായം മുതൽ നിങ്ങൾ ശ്രദ്ധയോടെ
വായിക്കും.
ദൈവത്തിന്റെ വഴികൾ മനുഷ്യന്റെ വഴികളല്ല.
He did not begin with the outside compound.
ദൈവം വെളിയിലുള്ള ഈ മതിൽ കോമ്പൗണ്ട് വാളിൽ നല്ല ദൈവം തുടങ്ങി. അതിവിശുദ്ധ സ്ഥലത്തെ ആ ആർക്ക്, അതിൽ ആണ് ദൈവം തുടങ്ങിയത്. പെട്ടകം എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ദൈവം പഠിപ്പിച്ചത്. അതിനെ തുടർന്നാണ് മറ്റൊരു പലതും
ദൈവം.
ദൈവവചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ലളിതമായ കാര്യങ്ങളാണ്. ദൈവത്തിന് നമ്മുടെ ആത്മാവിനാണ്
താല്പര്യം. ഞാൻ
നിങ്ങളോട് പറയട്ടെ, ആകാരത്തിലുള്ള വെളിച്ചം സൂര്യന്റെ
വെളിച്ചമായിരുന്നു.
അതിവിശുദ്ധ സ്ഥലം അത് മൂടപ്പെട്ടിരിക്കുന്നു. അവിടെ സൂര്യന്റെ പ്രകാശം അവിടേക്ക്
എത്തുകയും
അവിടെ ഉണ്ടായിരുന്ന വെളിച്ചം അത് ഒരു നിലവിളക്കിൽ നിന്നാണ് വെളിച്ചം
വന്നത്.
വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കിൽ നിന്നാണ് വെളിച്ചം വന്നത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ അഗ്നിയുടെ
വെളിച്ചമാണ്.
മൂന്ന് തരത്തിലുള്ള വെളിച്ചങ്ങളുണ്ട്.
സൂര്യന്റെ
വെളിച്ചം, അത് സൃഷ്ടിക്കപ്പെട്ട വെളിച്ചമാണ്.
And then there was a light of the lampstand.
നിലവിളക്കിന്റെ വെളിച്ചം വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നു.
By you pour oil into it.
അവിടെ എണ്ണ ഒഴിച്ചുകൊണ്ടാണ് ആ വെളിച്ചം ഉണ്ടാവുന്നത്.
We get a certain understanding through the Holy Spirit of the Word of God.
പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനത്തെ കുറിച്ച് നമുക്ക് ചില വ്യക്തതകൾ
ലഭിക്കും.
എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക്,
അവിടെയുള്ള
ഏക വെളിച്ചം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്.
And if you looked at the tabernacle, there were a lot of people in the outer court.
നിങ്ങൾ സമാഗമന കൂടാരത്തെ നോക്കുകയാണെങ്കിൽ അവിടെ പ്രാകാരത്തിൽ വളരെയധികം ആളുകൾ ഉണ്ടാവും.
Few people in the house. holy place.
വിശുദ്ധ സ്ഥലത്ത് കുറച്ച് ആളുകൾ.
In the most holy place, nobody.
ആദ്യ വിശുദ്ധ സ്ഥലത്ത് ആരും.
Only God.
ദൈവം മാത്രം.
When Jesus died, that veil was rent.
യേശു ക്രിസ്തു മരിച്ചപ്പോൾ ആ തിരശ്ശീല
ചീന്തയിങ്. Now you can go to the most holy place.
ആ ഛേദിക്കപ്പെട്ട തിരശ്ശീലയുടെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ചില സ്ഥലത്തേക്ക്
പ്രവേശിക്കാൻ കഴിയും. You can experience the fire of God. You could not experience in these other places.
ഈ മറ്റു സ്ഥലങ്ങളിൽ അനുഭവിക്കുവാൻ കഴിയാതിരുന്ന ദൈവത്തിന്റെ ആത്മീയുടെ ചൂട് അതിവിശുദ്ധ സ്ഥലത്ത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ
കഴിയും.
എന്നാൽ നിങ്ങൾ തിരശ്ശീലയിലൂടെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക്
പ്രവേശിക്കുകയാണ്.
അത് അതിൽ തന്നെ ഒരു വലിയ
വിഷയമാണ്.
ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം അത് വായിക്കും.
That Jesus made a new and living way through the veil into the most holy place.
യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്ന് നാം അവരുടെ 19-ാം വാക്യത്തിൽ വായിക്കും.
How was that? How did he get into the most holy place?
അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിച്ചത്?
Jesus rent the veil.
യേശു ക്രിസ്തു ആ തിരശ്ശീല ഛേദിച്ചു.
That veil is still here is a picture of his flesh.
ഇവിടെ നാം വായിക്കുന്നു ആ തിരശ്ശീല എന്ന് പറയുന്നത് അവന്റെ ദേഹത്തിന്റെ ഒരു ചിത്രമാണ്.
Jesus came in the flesh.
യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു.
That flesh in the New Testament is a picture of self-will.
പുതിയ നിയമത്തിൽ ഈ ജഡം എന്ന് പറയുന്നത് സ്വയം ഇഷ്ടത്തിന്റെ ഒരു
ചിത്രമാണ്.
അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു ആത്മാവ് ജഡത്തോടും ജഡം ആത്മാവിനോടും പോരാടുന്നു എന്ന് നാം
വായിക്കുന്നു.
അത് എന്റെ ദേഹമല്ല, എന്റെ ശരീരമല്ല.
My body is not fighting with the Holy Spirit.
എന്റെ ശരീരമല്ല പരിശുദ്ധാത്മാവിനോട് പോരാടുന്നു.
Galatians 5:17 says, my will is fighting against the Spirit's will.
ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്റെ സ്വന്തം ഹിതമാണ് ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ട് പോരാടുന്നത്.
When Jesus came to earth, he did not have any sin in his body.
യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിന് ഒരു പാപവുമില്ല.
The angel said, that holy thing that will be born of you will be called the Son of God.
നിന്നിൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ്ഞ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. വിശുദ്ധ
പ്രജയെ
പരിശുദ്ധാത്മാവാണ് മറിയയുടെ ഉദരത്തിൽ ആ വിശുദ്ധ പ്രജയെ
ഒഴിവാക്കിയും
അവിടെ
പാപമില്ലായിരുന്നു.
ഉണ്ടായിരുന്നത് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ സ്വന്തം ഇഷ്ടം
ഉണ്ടായിരുന്നു.
യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ ഞാനിതാ എന്റെ ഇഷ്ടം എനിക്ക് വേണ്ട, അങ്ങയുടെ ഇഷ്ടം മതി.
That was what was rent to go into the most holy place.
അതിവിശുദ്ധ സ്ഥലത്തിലേക്കുള്ള പ്രവേശനത്തിനായി തന്റെ സ്വന്തം ഹിതമാണ് ചിന്തിക്കപ്പെട്ടത്.
This is not just picture language. There's a great truth here.
ഇത് ഒരു ചിത്രം ഭാഷയല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട സത്യമാണ്.
You cannot be filled with the Holy Spirit in the outer court of the holy place.
നിങ്ങൾക്ക് പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്തിലോ പരിശുദ്ധാത്മ നിറവ് അനുഭവിക്കുവാൻ കഴിയുകയില്ല.
The presence of God is in the most holy place, not in the other places.
ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് മറ്റ് സ്ഥലങ്ങളിലല്ല, അതിവിശുദ്ധ
സ്ഥലത്താണ്.
അനേക ആളുകളും തെറ്റായ ഒരു അനുഭവത്തിൽ തൃപ്തരായി
യഥാർത്ഥവശ്യം
അവർ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുവാൻ തയ്യാറല്ല
എന്ന്
അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എങ്ങനെ പോകണമെന്ന് അവർക്ക് അറിയില്ല.
യോഹന്നാൻ
6:38 യേശു
ക്രിസ്തു,
ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നി.
Now we say, if you ask today an average Christian, why did Jesus come from heaven?
എന്തിനാണ് യേശു സ്വർഗത്തിൽ നിന്ന് വന്നത് എന്ന് ഒരു സാധാരണ ക്രിസ്ത്യാനി
അവൻ
ഞങ്ങളുടെ എന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ യേശു എന്നാൽ യേശു അങ്ങനെയല്ല പറയുന്നത്.
I came from heaven to deny my own will and to do my father's will.
ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് 38-ാം വാക്യത്തിൽ യേശു പറയുന്നു.
Many million things in that.
അവിടെ ലക്ഷക്കണക്കിന് കാര്യങ്ങളുണ്ട്.
One of those things is dying for the sins of the world.
അതിൽ ഒരു കാര്യം ആളുകളുടെ പാപത്തിന് വേണ്ടി മരിക്കുക
എന്നത്.
അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്.
But many other things in the father's will.
എന്നാൽ പിതാവിന്റെ ഇഷ്ടത്തിൽ മറ്റു പല കാര്യങ്ങളും
ഫോർ എക്സാമ്പിൾ
ഉദാഹരണം പരീക്ഷകളെ ജയിക്കുക
ഓവർകമ്മിങ് എവറി ടെംപ്റ്റേഷൻ ദാറ്റ് ഹാസ് എവർ കം ടു എ ഹ്യൂമൻ ബീയിംഗ്
ഒരു മനുഷ്യന് വരാവുന്ന എല്ലാ പരീക്ഷകളെയും ജയിക്കുക
ഹീബ്രൂസ് ചാപ്റ്റർ 2
എബ്രായ ലേഖനം രണ്ടാമധ്യായം നിങ്ങൾ നോക്കുക
Hebrews chapter 2
verse 18
because he himself was tempted in what he suffered he is able to come to the aid of those who are tempted today
san tanne parikshidanai kashtam anubhavichirikkal parikshikapadunavarku sahayikkuvan avan kalivullavanagunu
he was tempted like us that's why he is able to help us
namme pole പരീക്ഷിതരായി കഷ്ടം അനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മെ സഹായിക്കുവാൻ അവിടെ
കഴിവുള്ളവനാണ്
നമ്മെ പോലെ പരീക്ഷിതനായി ഇതില്ലായിരുന്നു എങ്കിൽ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് അവന്
കഴിയില്ല
അവൻ പരീക്ഷിതനായതുകൊണ്ട് കഷ്ടം അനുഭവിച്ചു എന്ന് എന്താണ് കഷ്ടം
അനുഭവിക്കുന്നത്
യേശു ക്രിസ്തു തന്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ചു ആ കഷ്ടതയിലൂടെയാണ് യേശു ക്രിസ്തു
കടന്നുപോയത്
ആ കഷ്ടത നാം വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടാണ് നാം പാപം
ചെയ്യുന്നത്
ഓരോ പരീക്ഷയിലും
രണ്ട്
വഴികളുണ്ട് അത് ആ ഒരു വഴി അത് കഷ്ടതയുടെ വഴിയാണ് ഒരു വഴി സന്തോഷത്തിന്റെ വഴിയാണ് എല്ലാ പരീക്ഷകൾക്കും അവിടെ ഒരു അതിന്റെ അവിടെ ഒരു സന്തോഷമുണ്ട്
സെക്ഷുവൽ പ്ലെഷർ
ലൈംഗിക
സുഖം ദ പ്ലെഷർ യു ഗെറ്റ് വെൻ യു ഗെറ്റ് ആംഗ്രി വിത്ത് സംബഡി ആൻഡ് ടെൽ വാട്ട് യു തിങ്ക് ഓഫ് ഹിം ദാറ്റ്സ് ദ പ്ലെഷർ യു ഗെറ്റ്
മറ്റൊരു വ്യക്തിയോട് കോപിഷ്ടനായി നിങ്ങളുടെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു തരം സുഖമുണ്ട്
ടു ഡിനൈ യുവർസെൽഫ് ആൻഡ് ലവ് ദാറ്റ് പേഴ്സൺ യു റിയലി ഹാവ് ടു സഫർ
നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുമ്പോൾ ഒരു
കഷ്ടതയിലൂടെ
നിങ്ങൾ കമ്പ്യൂട്ടറിൽ അശ്ലീല ചിത്രങ്ങൾ കാണുവാനായിട്ടുള്ള പരിശീലിക്കപ്പെടുന്നു അവിടെ ഒരു സുഖമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം വേണ്ട എന്ന് വെച്ച് ഞാൻ ആ വയസ്സിലേക്ക്
പോവുക
വീണ്ടും വീണ്ടും അവിടെ പോവുക പോവുക എന്ന്
പരിശ്രമിക്കും
വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഒരു കഷ്ടതയുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ
പറഞ്ഞു
എല്ലാ പ്രലോഭനങ്ങളിലും രണ്ട് വഴികൾ നിങ്ങൾക്ക്
തിരഞ്ഞെടുക്കും
സുഖത്തിന്റെ വഴി
കഷ്ടതയുടെ
നിങ്ങൾ ഈ സുഖത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പാപം ചെയ്യുന്നത്
You want to do your will.
നിങ്ങളുടെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
Jesus said, I came from heaven never to do my will.
എന്റെ ഇഷ്ടം ഒരിക്കലും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഞാൻ പാപത്തിന്
പോകുന്നത്.
എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ
വേണ്ടി. Is there a suffering?
അതൊരു കഷ്ടതയായിരുന്നു. അതെ.
It says he suffered. Hebrews 2:18.
എബ്രായലേഖനം 2:18 നാം വായിക്കുന്നത് താൻ കഷ്ടം അനുഭവിച്ചു എന്ന് വായിക്കുന്നു.
He chose the path of suffering, not the path of pleasure.
സുഖത്തിന്റെ വഴിയല്ല കഷ്ടതയുടെ വഴിയാണ് യേശു പറയുന്നു നിങ്ങൾ എന്നെ അനുഗമിക്കുക
സോ ഓൾ ത്രൂ ഹിസ് ലൈഫ് ഹി വാസ് ടെംപ്റ്റഡ് ഇൻ എവരി പോയിന്റ് ആസ് വി ആർ
യേശുവിന്റെ ജീവിതത്തിലുടനീളം നമ്മെ പോലെ സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു പതിനഞ്ചാം വാക്യത്തിൽ നമ്മെ പോലെ സകലത്തിലും അവൻ
പരീക്ഷിക്കപ്പെട്ടു
ഓരോ കാലത്തും
he said no to his own will
തന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ട എന്ന് യേശു പറഞ്ഞു
finally when he died on the cross
ക്രൂശിൽ അവസാനമായി മരിച്ചപ്പോൾ
he said it is finished
യേശു പറഞ്ഞു സകലവും നിവൃത്തിയായി
what is finished
എന്താണ് പൂർത്തിയായത്
in my younger days
എന്റെ ചെറിയ പ്രായത്തിൽ
my knowledge of bible was like ABC
ബൈബിളിലെ എന്റെ പരിജ്ഞാനം അത് എ ബി സി എന്നതുപോലെ ആയപ്പോൾ
നോളജ് ഓഫ് ദ ബൈബിൾ
എനിക്ക് ബൈബിളിൽ ഈ എൽ കെ ജി വിവരങ്ങൾ
ഉണ്ടായിരുന്നു
എനിക്ക് അറിയാമായിരുന്നതെല്ലാം എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന്
മാത്രമാണ്
എന്നാൽ ദൈവവചനം എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ പൂർത്തിയായി നിവൃത്തിയായി എന്നത് ഒരു അത്ഭുതകരമായ പ്രസ്താവനയാണ്
വൺ മൈ സിൻസ് ഫിനിഷ്ഡ്
എന്റെ പാപങ്ങൾ അത് ക്ഷണിക്കപ്പെട്ടു. ദുരടിയായി എന്റെ പേരിലുള്ള പിശാചിന്റെ ശക്തി അത് തീർന്നുപോയി.
ഐ ലോസ്റ്റ് ഓൾ മൈ ഫിയർ ഓഫ് ദി ഡെവിൽ ഫ്രം ദാറ്റ് പോയിന്റ് ഓൺ.
അതിനെ തുടർന്ന് എനിക്ക് പിശാചിനോടുള്ള പേടി നീങ്ങിപ്പോയി. കാരണം അത് പൂർത്തിയായി. മൂന്നാമത്,
എവറി ടെംപ്ടേഷൻ ദാറ്റ് മാൻ കൻ ഫേസ് ഫിനിഷ്ഡ് ഹി ഓവർകം.
മനുഷ്യന് സഹിക്കുവാൻ കഴിയാവുന്ന എല്ലാ പ്രലോഭനങ്ങളും അത് യേശു ക്രിസ്തു സഹിക്കുകയും ജയിക്കുകയും ചെയ്തു.
ദൈവത്തിന്റെ
സ്തോത്രം, എനിക്കും ആ വഴിയെ പോകുവാൻ കഴിയും. ജ്ഞാനികൾക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഞങ്ങൾ ഈ സത്യം പ്രസംഗിച്ചതുകൊണ്ട് 42 വർഷത്തോളം ആളുകൾ ഞങ്ങളെ തെറ്റായ ദുരുപദേശം പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞു.
Stitch by stitch, the veil was rent through 33.5 years.
Yes, 33 years.
Not my will, but Father's will.
എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം.
One stitch is gone.
ഒരു തുന്നൽ അവിടെ പോവുകയാണ്.
Another temptation.
വീണ്ടും
പ്രലോഭനം.
എന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം.
Throughout his life.
യേശുവിന്റെ ജീവിതത്തിലുടനീളം അവസാനം യേശുക്രിസ്തു പറഞ്ഞു,
അവിടെ
ആ ആലയത്തിൽ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് ചീന്തിയതിലൂടെ പിതാവ് അത് ആളുകൾക്ക് വെളിപ്പെടുത്തി.
ഇപ്പോൾ
ഇതാ ഒരു വഴി
തുറന്നിരിക്കുന്നു. Into the most holy place and be filled with the Holy Spirit.
അതിനിശ്ചിത സ്ഥലത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാം.
And that is called a new and living way in Hebrews 10:20.
ഹെബ്രായലേഖനം 10:20 വാക്യത്തിൽ അത് പുതുതും ജീവനുമുള്ള ഒരു വഴി എന്നാണ് വായിക്കുന്നത്.
Through the way,
തിരക്കിലയിൽ കൂടി.
That is his self-will.
തന്റെ സ്വന്തം ഹിതത്തിലൂടെ.
It is denied, and the way was right.
അത് വേണ്ട 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 എന്ന് വെച്ച് അങ്ങനെ തിരക്കിയില്ല.
Now when I come to the Lord and I want to be filled with the Holy Spirit,
ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ,
I have to set aside all my clever reasons.
എന്റെ എല്ലാ ബുദ്ധിയും മുർമയും ഞാൻ മാറ്റിയേക്കാം.
Like people say, I want to go to the root meaning of the Greek and Hebrew and all that. A lot of the great scholars do all that.
ചെറിയ ജാലികളായ ആളുകൾ എനിക്ക് മൂല ഭാഷയിലേക്ക് ചെന്ന് ഗ്രീക്കും ഹീബ്രുവും ഒക്കെ നോക്കി മനസ്സിലാക്കണമെന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെ അറിവിന്റെ അന്വേഷണങ്ങളൊക്കെ
മാറ്റിയിട്ടില്ല.
ശിശുക്കൾക്ക് ഗ്രീക്കും ഹീബ്രുവും ഒന്നും മനസ്സിലാക്കുകയില്ല, മനസ്സിലാക്കുവാൻ കഴിയുകയില്ല.
അവരൊക്കെ
ലളിതമായ വിശ്വാസത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ
അടുക്കളിൽ
എനിക്കായി ദൈവം തുറന്ന ഒരു വഴിയുണ്ട്.
And he gives me the power of the Holy Spirit so that I can walk that way all my life.
എന്റെ ജീവിതത്തിലൂടെ നിങ്ങൾ ആ വഴിയെ പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം എനിക്ക് നൽകുന്നു.
That's why he's given me the Holy Spirit.
അതുവേണ്ടിയാണ് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്.
I'll show you that from John 14.
യോഹന്നാൻ 14 അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അത് കാണിക്കട്ടെ.
You know, I feel that so many of us have been taught the Bible in a very wrong way from many churches.
പല സഭകളിലും നമ്മിൽ പലരും നേരത്തെ ദൈവവചനം തെറ്റായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്.
I remember when the Lord called me to preach his word.
ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു,
taught me his word.
ദൈവം എന്നെ തന്റെ വചനം പഠിപ്പിച്ചപ്പോൾ,
he said, you must listen and read what other people are preaching in churches.
മറ്റ് സ്ഥലങ്ങളിൽ ആളുകൾ പ്രസംഗിക്കുന്നത് എന്താണ് എന്ന് നീ ശ്രദ്ധാപൂർവം കേൾക്കണം.
And teach what is in the Bible in the New Testament which they are not teaching.
അവരെ പഠിപ്പിക്കാത്ത പുതിയ നിയമത്തിലുള്ള ബൈബിളിലുള്ള കാര്യങ്ങൾ നീ പഠിപ്പിക്കണം.
So I studied all the things that all the Christian preachers are teaching.
അതുകൊണ്ട് ഞാൻ ക്രിസ്തീയ പ്രസംഗികളൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു.
I found so many things left out.
അവിടെ അവർ പഠിപ്പിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു.
My calling is to preach all these things.
എന്റെ വിളി അവര് പഠിപ്പിക്കാത്ത ഈ കാര്യങ്ങൾ
പഠിപ്പിക്കുന്നു.
ജലസ്നാനം ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ അതിനെതിരല്ല.
Thousands of people are preaching.
ആയിരക്കണക്കിന് ആളുകൾ അതൊക്കെ
പ്രസംഗിച്ചുകൊണ്ടിരുന്നു.
എനിക്ക് ദൈവം നൽകിയ ഒരു ചിത്രം ഇതാണ്.
So there's a big, big draw puzzle.
ഒരു വലിയ പസിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും.
You know, the children zigzag puzzle, they small small pieces you put together and then you get a full picture.
നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ ഇപ്രകാരമുള്ള പസിലിൽ അവിടെ പല ചിത്രങ്ങൾ ഉണ്ടാവും, അതിന്റെ പല കഷ്ണങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുമ്പോൾ ആ ചിത്രം
cut into many many pieces, that cardboard.
ആ ചിത്രം ആ കാർഡ്ബോർഡിൽ അത് പല പല കഷ്ണങ്ങളായി മുറിച്ചു
മാറ്റി
ആ കഷ്ണങ്ങളൊക്കെ നിങ്ങൾ ശരിയായ രീതിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ചിത്രം
കിട്ടും.
യേശുവിന്റെ മുഖചിത്രമുള്ള ഒരു വലിയ ജിഗ്സോ പസിൽ പോലെയാണ് ഈ പുതിയ ഈ പഠിപ്പിക്കലുകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ
പോലെയാണ്,
എല്ലാം ആവശ്യമാണ്. എന്നാൽ ഞാൻ ഈ പസിൽ നോക്കിയപ്പോൾ യേശുവിന്റെ മുഖത്തിന്റെ മിക്കവാറും ഭാഗങ്ങൾ അവിടെയില്ല. അവിടെ കുറച്ച് മുടിയുണ്ട്, കുറച്ച് ചെവിയുണ്ട്, അത്
ആരോഗ്യമാകാം.
പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളൊക്കെ അവിടെ ഇല്ല, അതൊന്നും കാണുന്നില്ല.
For example, God will not rule over you.
പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം
നടത്തിയിട്ടില്ല.
നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ ദിവസം 24 മണിക്കൂർ ആഴ്ചയിൽ ഏത് ദിവസവും നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
These pieces are missing. Nobody faces it.
ഇതൊന്നും ആരും പ്രസംഗിക്കുന്നില്ല, ഈ കഷ്ണങ്ങളൊന്നും കാണുന്നില്ല.
Ephesians 4:31.
എല്ലാ കോപവും നിങ്ങൾ ഉപേക്ഷിക്കുക.
Nobody faces it.
ആരും പ്രസംഗിക്കുന്നില്ല.
Philippians 2:14.
Philippians 2:14.
Everything without complaining and grumbling.
എല്ലാ കാര്യങ്ങളും പുറകുറപ്പും വാദവും കൂടാതെ ചെയ്യുക.
Nobody faces that.
ആരും പ്രസംഗിക്കുന്നില്ല.
Colossians 4:6.
നിങ്ങളുടെ വാക്ക് എപ്പോഴും മുപ്പിലാൽ രുചികരിക്കുന്ന പോലെ കൃപയോടുകൂടി ആയിരിക്കട്ടെ.
Matthew 12:36-37.
Matthew 12:36-37 വാക്യങ്ങൾ.
Every single idle word you speak, you give an account in the day of judgment.
നിങ്ങൾ ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വീം വാക്കിലും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി
വരും.
എല്ലാ
വാക്കുകളും
99.99% വിശ്വാസികളും അത്
വിശ്വസിക്കുന്നു.
അനേക വാക്കുകൾ അവർ സംസാരിക്കുന്നു, അവർ പറയുന്നു അത് സാരമില്ല.
യേശുവിന്റെ
ഈ മുഖം തെളിവായി നടക്കുന്ന അനേകം കഷ്ണങ്ങൾ കാണുന്നില്ല.
ക്രിസ്ത്യാനിറ്റി ഹാസ് ബീൻ റിഡ്യൂസ്ഡ് ടു ദ ലെവൽ ഓഫ് അദർ റിലിജൻസ്.
അതുകൊണ്ട് ക്രിസ്തീയത മറ്റ് മതങ്ങളിലെ പോലെ
താഴ്ത്തപ്പെട്ടിരിക്കും.
യേശു നമ്മളുടെ പാദങ്ങൾ എന്ന കാര്യം
മാത്രമേ
ഈ ഒരു സുവിശേഷം ഒരു അക്രൈസ്തവനായ ഹിന്ദുവിനോടോ മറ്റാരോടെങ്കിലുമോ
പറഞ്ഞാലും
പാപികളാണ്. അപ്പൊ ഉടനെ ഈ അക്രൈസ്തവനായ വ്യക്തി പറയുന്നു, എനിക്ക് കുറ്റബോധം തോന്നുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, താങ്കൾക്ക് താങ്കളുടെ പാപം
ക്ഷമിക്കപ്പെടും.
നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ ശിക്ഷ വഹിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ
മരിച്ചത്.
അവന്റെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും അവനുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നിങ്ങൾ അവനെ സ്വീകരിക്കുക. അവൻ ചോദിക്കുന്നു, അങ്ങനെയാണോ?
Yes.
അതെ.
And then he says, I've got one more problem.
എനിക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്.
Can you Jesus help me?
താങ്കളുടെ യേശുവിന് എന്നെ സഹായിക്കാൻ കഴിയുമോ?
He tells me.
അദ്ദേഹം എന്നോട് പറയുന്നു,
It's not only the guilt of my sin.
എന്റെ പാപത്തിന്റെ കുറ്റം ബോധം മാത്രമല്ല,
I get angry and raise my voice at my wife frequently.
ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് കോപത്തോടുകൂടി ദേഷ്യത്തോട്
സംസാരിക്കും.
എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ മനസ്സിൽ തെറ്റായ ലൈംഗിക ചിന്തകൾ വരുന്നു, എനിക്ക് അതിനെ ജയിക്കുവാൻ
കഴിയുന്നില്ല.
നിങ്ങൾ അദ്ദേഹത്തോട് എന്ത്
പറയും?
നിങ്ങൾ പറയുക, നിങ്ങൾ അദ്ദേഹത്തോട് എന്ത്
പറയും?
പറയുവാൻ കഴിയുമോ? യേശു ക്രിസ്തുവിന്റെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല ഈ രണ്ട് മേഖലയിലും ദൈവം എനിക്ക് വിജയം
തന്നിട്ടുണ്ട്.
മുന്തു ചേർന്നത് ദിവസം ഞാൻ എന്റെ ഭാര്യയ്ക്ക് എതിരെ ഞാൻ ശബ്ദം ഉയർത്തുന്നില്ല. എന്റെ മനസ്സിലേക്ക് ഈ തെറ്റായ ലൈംഗിക ചിന്തകൾ വരുമ്പോൾ എനിക്കത് തിരസ്കരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? നിങ്ങൾക്ക് അത് പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനോട് പറയും,
Jesus is not so powerful that he can help you overcome anger and sexual thoughts.
കോപവും ലൈംഗിക മോഹവും ഒക്കെ വിജയിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന് അത്ര ശക്തിയില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തുടരേണ്ടി വരും. നിങ്ങൾ അവൻ നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ കോപപ്പെടുമ്പോൾ ദൈവത്തോട് നിങ്ങൾ പറയുക, ക്ഷമിക്കാൻ പറയുക. ലൈംഗിക തെറ്റായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളോട്
ചോദിക്കുക.
അദ്ദേഹം നിങ്ങളോട് പറയും, നിങ്ങൾ ആ യേശുവിനെ വെച്ചുകൊള്ളുക, ആ യേശുവിനെ എനിക്ക്
വേണം.
ഇന്ന് ഒരു അർത്ഥ സുവിശേഷം പകുതി ഒരു രണ്ടായ യേശുവിനെയാണ് ഇന്ന്
പ്രസംഗിക്കപ്പെടുന്നത്.
പൂർണ്ണമായ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നു, ഇതൊക്കെ തെറ്റായ, ഇത് ദുരുപദേശമാണ്.
They quote Greek and Hebrew and this verse and that verse.
അവരുടെ എബ്രായ ഭാഷയും ആ മൂലഭാഷയും അവരെ ഇത് തെറ്റാണെന്ന്
പറഞ്ഞു.
മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുവാൻ മാത്രമാണ് അവർക്ക്
താല്പര്യം.
ഇപ്പോൾ ഒരു കാര്യം കൂടെ അവർ ചേർത്തിട്ടുണ്ട്,
ജീസസ് വിൽ ഓൾസോ മേക്ക് യു ഹെൽത്തി ആൻഡ് വെൽത്തി ഇൻ ദിസ് വേൾഡ്.
ഈ ഭൂമിയിൽ യേശു ക്രിസ്തു നിങ്ങളെ നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും നൽകും.
ഐ കൻ പ്രൂവ് യു ദാറ്റ് ഇസ് എ ഫാൾസ് ഗോസ്പൽ.
അത് ഒരു തെറ്റായ സുവിശേഷമാണ് എന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ തെളിയിക്കുവാൻ എനിക്ക്
കഴിയും. ഹാവ് യു എവർ ഫൗണ്ട് എനിബഡി ഇൻ ദി വേൾഡ് ഹു ഡസ് നോട്ട് വാണ്ട് പ്ലെന്റി ഓഫ് മണി ആൻഡ് പ്ലെന്റി ഓഫ് ഗുഡ് ഹെൽത്ത്?
ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി പണം ആഗ്രഹിക്കാത്ത, ആരോഗ്യം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
നോട്ട് എ ബെഗർ.
ഒരു ഭിക്ഷക്കാരന്
ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലുള്ള എല്ലാ രോഗികളും,
ഓൾ ദി ബിഗസ്റ്റ് റിച്ചസ്റ്റ് മാൻ,
ഈ ഭൂമിയിലുള്ള ഏറ്റവും ധനികരായ
മനുഷ്യരെ,
എല്ലാ മനുഷ്യർക്കും ധാരാളം പണം ആവശ്യമുണ്ട്, നല്ല ആരോഗ്യം
ആവശ്യമുണ്ട്.
യേശു ക്രിസ്തു വന്നത് ഈ ഒരു
സുവിശേഷവുമായിട്ടാണ്.
ഞാൻ നിങ്ങളെ ആരോഗ്യമുള്ളവരും സമ്പന്നരുമാക്കുവാനാണ് വന്നതെങ്കിൽ എന്തിനാണ് യേശുവിനെ കൊന്നത്?
യേശുവിന്റെ
സന്ദേശം അതായിരുന്നില്ല.
His message was, I want to save you from your sin.
നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനാണ് ഞാൻ വന്നത് എന്ന്
യേശുവിനോട്.
പാപത്തിന്റെ സുഖത്തെ തിരസ്കരിക്കുവാൻ താല്പര്യമില്ലാതിരുന്നതുകൊണ്ടാണ് അവർ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അവർ സമയം
കുശിക്കുവാനും
അവര് കത്തികൾ കൊണ്ടും കുന്തുകൊണ്ടുമല്ല നമ്മെ കൊല്ലുവാനായിട്ട് വരുന്നത്, തങ്ങളുടെ നാവ് കൊണ്ട് ആണ് അവർ കൊല്ലുവാൻ
തുടങ്ങുന്നത്.
നാം സത്യം തുടർന്നും
പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്
എന്റെ ജീവിതത്തിന്റെ ശിഷ്ടകാലം എന്റെ സ്വന്തം ഇഷ്ടത്തെ തിരസ്കരിച്ചുകൊണ്ട് യേശുവിനെ ഞാൻ
അനുഗമിക്കും.
യേശു നടന്നതുപോലെ നാം നടക്കണമെന്ന് ഒന്ന് യോഗന്റെ രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ,
Everyone who says he is a Christian must walk as Jesus walked.
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്.
That one verse if you try to obey.
ഈ ഒറ്റ വാക്യം അനുസരിക്കാൻ ശ്രമിച്ചാൽ, ഒരു വാക്യം,
it will drive you to God to be filled with the Holy Spirit.
നിങ്ങൾ ഈ ഒറ്റ വാക്യം അനുസരിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കും.
It's because you're not bothered about obeying that verse that you don't have a hunger and thirst to be filled with the Holy
Spirit. ഈ വചനം അനുസരിക്കുവാൻ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമില്ല.
When I try to obey that verse, I say, Lord, how in the world can I do it?
ഈ വചനം അനുസരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവമേ എനിക്ക് എങ്ങനെയാണ് ഈ വചനം
അനുസരിക്കാൻ കഴിയുക? How in the world can I deny my own will every single moment of every single day?
കർത്താവേ, ഓരോ ദിവസത്തിന്റെയും ഓരോ നിമിഷവും എന്റെ സ്വന്തം ഇഷ്ടം തെളിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക?
Only through the Holy Spirit.
പരിശുദ്ധാത്മാവിലൂടെ മാത്രം.
Turn with me to John chapter 14.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക്.
The very first time that Jesus spoke to his disciples about the coming of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പ്രസംഗിച്ച ഏറ്റവും ആദ്യത്തെ
പ്രാവശ്യം
ഏറ്റവും ആദ്യത്തെ
പ്രാവശ്യം
എങ്ങനെയാണ് യേശു തുടങ്ങുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
യോഹന്നാൻ 14:15. If you love me, you will keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
If I were to ask all of you sitting here,
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണെങ്കിൽ,
Do you love Jesus Christ?
നിങ്ങളെ സ്നേഹിക്കുന്നുവോ?
Who will say no?
ഇല്ല എന്ന് ആര് പറയും?
Every one of you will say, I love Jesus Christ.
നിങ്ങൾ എല്ലാവരും പറയും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു.
I also say that.
ഞാനും അത് പറയും.
But do you know what Jesus says to you then?
അങ്ങനെയെങ്കിൽ യേശു നിങ്ങളോട് പറയുന്നത് എന്താണ്?
If you love me, keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
What are his commandments? Read the sermon on the mount.
അവന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവൻ ഗിരിപ്രകാശനം നിങ്ങൾ വായിക്കുക.
Never get angry.
ഒരിക്കലും കോപിക്കാതിരിക്കുക.
Never lust after a woman.
ഒരിക്കലും സ്ത്രീയെ മോഹിക്കുക.
Never tell a lie.
ഒരിക്കലും പോസ്റ്റ് പറയാതിരിക്കുക.
When you do something for the Lord, don't let anybody know about it.
നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റാരും അത് അറിയാതിരിക്കട്ടെ.
Love all your enemies, not 90% of them.
നിങ്ങളുടെ ശത്രുക്കളിൽ 90% പേരെയല്ല 100% പേരെയും.
Bless everybody who curses you.
നിങ്ങളെ ശപിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക.
Pray for every single person who treats you badly.
നിങ്ങളെ തെറ്റായി നിങ്ങളോട് പെരുമാറുന്ന എല്ലാവരോടും നിങ്ങൾ അവരെ അനുഗ്രഹിക്കുക.
Do good to all those who hate you.
നിങ്ങളെ വെറുക്കുന്ന എല്ലാവരോടും നിങ്ങൾ നന്മ ചെയ്യുക.
And don't be anxious for anything.
ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
Do not love money.
പണത്തെ സ്നേഹിക്കരുത്.
Don't judge anyone.
ആരെയും നിങ്ങൾ കുറ്റം വിധിക്കരുത്.
If you love me, keep these commandments.
നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ കൽപ്പനകളെ കാത്തുകൊള്ളുക. നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? അതെ സാറേ, ഞാൻ അത് ചെയ്യുമെന്ന് പറയുമോ?
ഐ വിൽ നോട്ട് സേ ദാറ്റ്.
ഞാൻ അങ്ങനെ പറയുകയില്ല.
ഐ സേ ലോർഡ്, ദിസ് ഈസ് ഇംപോസിബിൾ.
ദൈവമേ, ഇത് അസാധ്യമാണ് എന്ന് ഞാൻ പറയും.
ഹൂ കൻ ലിവ് ദിസ് ലൈഫ്?
ഈ ജീവിതമാർക്ക് ജീവിക്കുവാൻ കഴിയും?
ലോർഡ് സേ, ഐ നോ ഇറ്റ്സ് ഇംപോസിബിൾ.
അപ്പോൾ ദൈവം പറയും, എനിക്കറിയാം ഇത് അസാധ്യമാണ്.
നെക്സ്റ്റ് വേഴ്സ്,
അടുത്ത വാക്യം.
ദാറ്റ് ഈസ് വൈ ഐ വിൽ ആസ്ക് ദ ഫാദർ ടു ഗിവ് യു എ ഹെൽപ്പർ.
അതാണ് ആ വാക്യം. അതുകൊണ്ട് തന്നെ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യത്തിനെ. നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാനായിട്ട് ശ്രമിക്കുന്നു, നിങ്ങൾക്ക് കഴിയുന്നില്ല. ഓരോ ദിവസവും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ ജീവിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. രാവിലെ മുതൽ രാത്രി വരെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായിയെ
നൽകും.
ലോകത്തിനെ അവനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. കാരണം ലോകത്തും അത് ആഗ്രഹിക്കുന്നില്ല.
Right now, verse 17, he's only with you, outside of you.
ഇപ്പോൾ പഴയ വാക്യം, അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു.
In that day, they are standing outside you.
എന്നാൽ അന്ന് എന്റെ കൊച്ചിന്റെ നാളിൽ അവൻ നിങ്ങളിൽ വരും.
See the difference there? Now he is with you, that day he will be in you.
ഇപ്പോൾ അവൻ നിങ്ങളോട് കൂടെയാണ്, എന്നാൽ അന്ന് അവൻ നിങ്ങളിൽ വരും.
Because he is with you, you cannot overcome sin.
അവൻ നിങ്ങളോട് കൂടെയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയുന്നില്ല.
All the Old Testament people, spirit was with them, they couldn't overcome sin.
ഈ പഴയ നിയമ ഭക്തന്മാർക്കൊക്കെ അവരോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, എന്നാലും അവർക്ക് ജയിക്കുവാൻ കഴിയില്ല.
Samson could overcome lions, but he could not overcome Delilah.
Samson സിംഹത്തെ ജയിക്കുവാനായിട്ട് കഴിഞ്ഞു, പക്ഷേ ദലീലയെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു, ആത്മാവ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ദാവീദിനെ ബലിയോസിനെ കൊല്ലുവാൻ കഴിഞ്ഞു, എന്നാൽ ബത്ത്ശേബയ്ക്ക് ദാവീദിനെ കൊല്ലുവാനായിട്ട്
കഴിഞ്ഞു.
ദാവീദിന്റെ വെളിയിലായിരുന്നു ആത്മാവുണ്ടായത്. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ
വരും,
അവൻ നിങ്ങളെ നിറയ്ക്കും.
And from your innermost being, rivers of life will flow.
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പ്രത്യേക
ഒഴുകും. All this temptation and sin.
ഈ ജീവജലത്തിന്റെ നദികളുടെ ഉറവ് പുറത്തേക്ക് ഒഴുകി ഈ പരീക്ഷണങ്ങളെയും പാപത്തെയും നീക്കിക്കളയും.
You read how in the papers recently in America the floods came and washed out buildings and cars and everything, washed them off in no time.
നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതിനിടെ അമേരിക്കയിൽ വെള്ളപ്പൊക്കം വന്ന് അവിടെ കാറുകളെയും വീടുകളെയും ഒക്കെ വെള്ളപ്പൊക്കം തള്ളി നീക്കിക്കളഞ്ഞു.
Nothing can stand in front of a flowing mighty river.
ഒരു ശക്തമായ ഒഴുകുന്ന നിറഞ്ഞു കളയുന്ന ഒരു
എന്റെ
ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ നദിയുടെ ഒരു ഒഴുക്കുണ്ടാകുമ്പോൾ അവിടെ ഒരു പരീക്ഷയ്ക്കും പിടിച്ചു
നിൽക്കുന്നുണ്ട്.
നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഈ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ ഒരു നിമിഷത്തെ വെള്ളത്തിന്റെ ഒഴുക്കിൽ തകർന്നു തരിപ്പണമാണ്.
But you have to have a hunger.
Some
people say, Jesus said, anybody can come to me.
No.
John 7:37, if anyone is thirsty for this life, come to me.
37-ാം വാക്യം യോഹന്നാൻ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ഒരു ജീവിതത്തിന് വേണ്ടി ദാഹിക്കുന്നവരല്ല.
To walk as Jesus walked.
യേശു നടന്നതുപോലെ നടക്കുവാനുള്ള ദാഹത്തോടുകൂടെ.
Denying his will every day of his earthly life.
ഈ ഭൂമിയിലെ ഓരോ ജീവിത നാളുകളിലും സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുവാൻ ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന വ്യക്തി.
Do you want it?
നിങ്ങൾക്കത് വേണമോ?
You want a life where the whole world will shout and get angry with you and you will be peaceful and keep quiet.
മുഴുവൻ ലോകവും നിങ്ങൾക്കെതിരെ കോപാകുലരായി നിങ്ങളോട് ശബ്ദമുണ്ടാക്കുമ്പോൾ ശാന്തമായിരിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വേണം.
Many people don't want that life.
അനേക ആളുകൾക്കും അങ്ങനെയുള്ള ഒരു ജീവിതം
വേണം. If I don't speak back to him, he will keep on talking.
ഞാൻ തിരിച്ചു രണ്ട് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം എന്നോട് ഇപ്രകാരം ഒറ്റ വെച്ചുകൊണ്ടിരിക്കുമെന്നാണ് നിങ്ങൾ
പറയുന്നത്.
വിശ്വാസികൾ
പോലെ
അവിശ്വാസികളെ പോലെ തന്നെയാണ് അവരും പെരുമാറുന്നത്.
They don't believe that God is able to control all circumstances and people so that that will not happen.
എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു.
അവർക്ക്
വിശ്വാസമില്ല.
But if you want to live that life, and the more you fail, the more thirsty you become.
നിങ്ങൾ കൂടുതൽ പരാജയപ്പെടുന്നതോറും നിങ്ങൾ കൂടുതൽ ദാഹമുള്ളവരായി മാറും.
I came to that place 42 years ago.
42 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു പ്രായത്തിൽ
born again.
ഞാൻ വീണ്ടും ജനിച്ചു.
I was a preacher.
ഞാൻ ഒരു പ്രസംഗകനായി.
I had given up my job.
ഞാൻ എന്റെ ജോലി വിട്ടവനായി.
I was defeated.
എന്നാൽ അപ്പോൾ ഞാൻ പരാജയപ്പെട്ടവനായിരുന്നു
Just like all the other preachers.
മറ്റെല്ലാ പ്രസംഗരെ പോലെ.
But I preached.
എന്നാൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു.
I had gift.
കാരണം എനിക്ക് പ്രസംഗിക്കുവാനുള്ള വരവുണ്ടായി.
Gift did not become less because of hypocrisy.
കാപട്യം കൊണ്ട് നിങ്ങളുടെ വര കുറഞ്ഞു പോകണമെന്നില്ല.
I was the number one hypocrite.
ഞാൻ ഒരു ഒന്നാം തരം കാപട്യക്കാരനായി.
I was preaching in a church.
ഞാൻ ഒരു സഭയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
One day the Lord said to me,
ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു,
Will you stand up in that church and say, I have been a hypocrite before you all these years?
ഈ വർഷങ്ങൾ മുഴുവൻ ഞാനൊരു കാപട്യക്കാരനായിരുന്നു എന്ന് ആ സഭയിൽ നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ സഭയിൽ തന്നെ എഴുന്നേറ്റുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്നു.
I said, Lord, I'm so fed up with my defeated life. I'm ready. I'm willing to stand today, this Sunday, and say that.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ പരാജയപ്പെട്ട ജീവിതത്തിൽ കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു. ഈ ഞായറാഴ്ച ഞാൻ എഴുന്നേറ്റുമെന്ന് ഈ കാര്യം ഞാൻ
പറയാനുണ്ട്.
കർത്താവേ, എന്നിൽ എന്തെങ്കിലും ഒരു
pure like my outer life.
കർത്താവേ, എന്റെ ബാക്കി ജീവിതത്തെ പോലെ എന്റെ ആന്തരിക ജീവിതത്തെയും അനുശുദ്ധമാക്കി മാറ്റണമേ.
That day God met with me.
അന്ന് ആ ദിവസമാണ് ദൈവം എന്നെ സന്ദർശിച്ചത്.
Something happened inside.
എന്നിൽ ഒരു വ്യത്യാസം സംഭവിച്ചു.
God filled me with the Holy Spirit.
ദൈവം എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു.
He first tested whether I had died to the opinions of men.
മനുഷ്യന്റെ അഭിപ്രായത്തിന് ഞാൻ മരിക്കുമോ എന്ന് ദൈവം ആദ്യം എന്നെ പരീക്ഷിച്ചു.
I did not seek for the gift of tongues. I was seeking for a pure inner life.
ഞാൻ ഒരു ആന്തരികമായി ശുദ്ധിയുള്ള ഒരു ജീവിതത്തെയാണ് ഞാൻ അന്വേഷിച്ചത്. ഞാൻ അന്വേഷിച്ചത് എനിക്ക് അത് മാത്രം മതിയായിരുന്നു.
God threw a bonus in and gave me a gift of tongues as well.
എന്നാൽ ദൈവം ഒരു ബോണസ് പോലെ അന്യഭാഷയുടെ വരവും എനിക്ക് ദൈവം നൽകി.
But I would not have been disturbed if I didn't get that. My inner life was purity was more important.
എനിക്ക് ആന്യഭാഷയുടെ വരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആന്തരികമായ ശുദ്ധിയായിരുന്നു എന്നെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം.
What God did for Jesus, he did for me.
യേശുവിന് വേണ്ടി ദൈവം ചെയ്തത് എനിക്ക് വേണ്ടിയും
എനിക്ക്
വേണ്ടി ദൈവം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയും ദൈവം
ചെയ്തു.
ദൈവത്തിന് മുഖപക്ഷമില്ല.
എന്നാൽ
നിങ്ങൾ സത്യസന്ധരായിരിക്കണമെന്ന്
ദൈവമാണ്.
നിങ്ങൾ ആത്മീയരല്ലാതിരിക്കുക, ആത്മീയതയുടെ വേഷം നിങ്ങൾ കിട്ടാതിരിക്കുക.
നിങ്ങൾ
ഒരു പാപത്തിക്കാരനാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് നിങ്ങൾ ഒരു പാപത്തിക്കാരനാണ് എന്ന് സമ്മതിക്കുക. സഭയിൽ എഴുന്നേറ്റ് നിന്ന് നീ ഒരു കാപട്ടിക്കാരനാണ് എന്ന് പറയുവാനായിട്ട് എന്നോട് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളോട്
പറയുന്നു.
എന്നോട് അങ്ങനെ പറയുവാൻ
പറഞ്ഞു.
നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് പറയും എന്ന്
എനിക്കറിയാം.
ദൈവമേ, അന്ന് എന്നോട് പറയുന്ന എന്തും ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്.
Fullness of the Holy Spirit in my life.
യഥാർത്ഥത്തിൽ ഉള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു നിറം
ഞാൻ
ദാഹിക്കുന്നു.
Who can come to Jesus?
ആർക്കാണ് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്? ദാഹമുള്ളവർ.
Matthew chapter 11.
മത്തായി 11 അധ്യായം.
He looked at how these teachings are hidden from the clever people.
നാം വായിക്കുകയുണ്ടായി, ജ്ഞാനികൾക്കും വിവേകികൾക്കും എങ്ങനെയാണ് ഇത് മറഞ്ഞിരിക്കുന്നത്.
But babes can understand it.
എന്നാൽ ശിശുക്കൾക്ക് ഇത് മനസ്സിലാകും.
And then Jesus said,
അതിനെ തുടർന്ന് യേശു
പറഞ്ഞു,
നിങ്ങൾ എന്റെ അടുക്കലേക്ക്.
Not everybody.
എല്ലാവരുമല്ല.
No, Jesus is not inviting everybody.
എല്ലാവരെയും അല്ല യേശു വിളിക്കുന്നത്.
That's a wrong teaching.
അതൊരു തെറ്റായ പഠിപ്പിക്കലാണ്.
Come to me, those who are thirsty.
ദാഹമുള്ളവർ എന്റെ അടുക്കൽ വരിക.
Come to me, those who are weary and heavy laden with their defeated life.
തങ്ങളുടെ പരാജയപ്പെട്ട ജീവിതവുമായി അധ്വാനവും ഭാരവും ചുമക്കുന്നവരെ, അനുഭവിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന അനേകം ആളുകൾ തങ്ങളുടെ പരാജയപ്പെട്ട ജീവിതത്തെ കുറിച്ച് അധ്വാനവും ഭാരവും ഉള്ളവരല്ല. അവര് പരാജയപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു.
ആംഗർ, സെക്ഷുവലി ഡർട്ടി തോട്ട്സ്, പോർണോഗ്രഫി, ദേ ഡിഫീറ്റഡ് ഡിഫീറ്റഡ് ഡിഫീറ്റഡ്.
അവർ തുടർമാനമായി കോപത്തിന്റെയും ലൈംഗികമായ അസുരചിത്രങ്ങൾ കാണുന്നതിൽ നിന്നും ഒക്കെ പരാജയപ്പെട്ടിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാ വിശ്വാസികളും ഇങ്ങനെ തന്നെയാണ്. ഒരു ദിവസം കർത്താവ് വരും, കർത്താവ് വരുമ്പോ നമ്മൾ
പോകും. എന്നാൽ
അവരുടെ പാപം മൂലം പിശാച് അവരെ ദൈവത്തിന്റെ മുമ്പാകെ രാപ്പകൽ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും പിശാച് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ നാം വായിക്കും.
When you watch that pornography on your computer, you think nobody's watching you?
നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അശ്ലീല ചിത്രങ്ങൾ നിങ്ങൾ കാണുമ്പോൾ പിശാചിനെ കാണുന്നില്ലേ?
The devil is watching it and saying, God, this fellow claims to be a born again child of God.
പിശാച് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഇവനൊരു വീണ്ടും ജനിച്ച വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നു. അവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പോലും
പറയും.
അവനെന്താണ് കാണുന്നതെന്ന് നോക്കുക.
You think the devil is not watching that?
പിശാചത് കാണുന്നില്ല എന്നാണോ?
ആ
സമയത്ത് ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ കുറ്റം വിധിക്കുന്നു, കുറ്റം പറയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടുമ്പോൾ
ആരും
നിങ്ങളെ കാണുന്നില്ല എന്നാണോ നിങ്ങൾ
ചിന്തിക്കുന്നത്? അവര്
പുതിയ ഉടമ്പടിയെ
സഭയിലാണ്.
സിഎഫ്സിയിലുള്ള സീനിയർ മെമ്പർമാരാണെന്ന് ചിന്തിക്കുന്നു.
അനേക
വർഷങ്ങളായിട്ട് ഈ സഭയിലാണ് എന്ന് പറയുന്നതിൽ അവർ മഹത്വം
കണ്ടെത്തി.
അവർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക.
അവരുടെ
ഹൃദയത്തിലുള്ള അഹന്തയും അഹങ്കാരവും നിങ്ങൾ നോക്കുക.
എന്ത് പറയും?
എന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചതാണ്.
I'm sorry that I brought such dishonor to you by the devil accusing me to you about so many things.
Kathave, Pishaji, enne kurichu parayvan pala avavadangal parayvanayittu. Kathave, njan avasaram kodutallo, enne kavayum enikku dukham.
The way I spoke to my wife at home.
വീട്ടിലെ എന്റെ ഭാര്യയോട്
സംസാരിച്ചു.
എന്റെ മനസ്സിലൂടെ കടന്നു പോയ ചിന്തകൾ.
Lord, I'm ashamed. Please help me, help me, help me.
എന്നെ സഹായിക്കണമേ, സഹായിക്കണമേ.
I used to really cry. I used to weep on my pillow at night.
ഞാൻ രാത്രിയിൽ എന്റെ തലയിടയിൽ ഞാൻ പിടിച്ചു തരയുമായി.
I was not crying for money. I didn't want any money.
എനിക്ക് പണത്തിന് വേണ്ടി ഞാൻ കരയുന്നില്ല. എനിക്ക് പണം ആവശ്യമില്ല. എനിക്ക് ഒരു വിശുദ്ധ ജീവിതം വേണമായിരുന്നു, വിജയം
വേണമായിരുന്നു.
എന്നിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു.
You have that desire?
നിങ്ങൾക്ക് ആ ഒരു താല്പര്യമുണ്ടോ?
Lord, you taught me to pray, hallowed be your name.
അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ
പഠിക്കുന്നു.
എന്നാൽ കർത്താവെ, അനേക വർഷങ്ങളായി നാൾ തോറും അങ്ങയുടെ നാമം കർത്താവെ, ഞാൻ അധ്വാനത്തോടും ഭാരത്തിലും ഞാൻ എന്റെ പരാജയപ്പെട്ട ജീവിതം കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു. യേശു പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വരുന്ന ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം. എന്റെ മുഖം ഏറ്റുകൊള്ളുക.
That is like a bullet to the old yoke on both necks.
ഒരു ആ ഒരു താളയെ പോലെയാണ് രണ്ട് കാളുകൾ, രണ്ട് കഴുത്തിലും അതിന് ഈ മുഖമുണ്ട്.
Jesus has taken the yoke. He denied himself every day.
യേശു ക്രിസ്തു തന്റെ ജീവിതത്തെ ഓരോ നാളും തിരിച്ച് ആ മുഖം ഏറ്റെടുക്കുന്നു.
You take the yoke also.
യേശു പറയുന്നു, നിങ്ങളും ആ മുഖത്തിന്റെ മറ്റേറ്റം
എടുക്കുക. Learn from me.
എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക.
How I denied myself every day.
ഞാൻ ഓരോ നാളും എന്റെ സ്വന്തം ഇഷ്ടം എങ്ങനെയാണ് ത്യജിച്ചത് എന്ന് എന്നോട് പഠിക്കുക.
I am gentle and humble in heart.
ഞാൻ എങ്ങനെയാണ് സൗമ്യതയും താഴ്മയും ഉള്ളവരായിരിക്കുന്നത്.
Humble myself to do God my Father's will every day.
ഓരോ സമയത്തും ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്ക് കാണാൻ ഇഷ്ടം ചെയ്തത് എങ്ങനെയാണ് എന്ന് എന്നോട്
പഠിക്കുക.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം
കണ്ടെത്തും.
നിങ്ങൾക്ക് ശരിധാരണ ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട്
ലഘുവാണ്.
ജീവിതം അനുഭവിച്ച എന്റെ വർഷങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും, യേശുവിന്റെ മുഖം അത് മൃദുവാണ്, അത് ലഘുവാണ്. എനിക്ക് 78 വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട്. ഞാൻ എന്താണ്
പ്രാർത്ഥിക്കുന്നത്?
എന്റെ ദൈവത്തോട് പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങളുടെ മോശ 80 വയസ്സുള്ളപ്പോഴാണ് തന്നെ ശുശ്രൂഷ
തുടങ്ങിയത്.
ദൈവം എനിക്ക് വേണ്ടി ഉദ്ദേശിച്ച യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷ ഞാൻ ഒരു പക്ഷെ
തുടങ്ങിയിട്ടില്ല.
എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനല്ല. ഞാൻ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് അന്ന് ആരോഗ്യം തരുന്നതോ, എനിക്ക് യേശുവിന്റെ കാൽച്ചുവടുകളെ
പിന്തുടരണം. To walk in Jesus' footsteps.
യേശുവിന്റെ കാൽച്ചുവടുകളെ പറ്റുവാൻ ഈ ലോകത്തിൽ എന്നെ കൊണ്ട് കഴിയാവുന്ന അത്രയും ആളുകളെ ആ വഴിയിലൂടെ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want any money from anybody.
എനിക്ക് ആരിൽ നിന്നും ഒരു പണവും വേണ്ട.
I can pay my own fare to travel to places.
ആ സ്ഥലങ്ങൾ, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാൻ എന്റെ സ്വന്തം പണം ഞാൻ
ചിലവാക്കിക്കൊള്ളാം.
ഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And dear brothers and sisters,
പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ,
imagine if all of you come to Jesus with this passion.
ഈ ഒരു ആവേശത്തോടെ നിങ്ങൾ ഓരോരുത്തരും യേശുവിനോട് വരികയാണ്. ഓരോരുത്തരും,
you don't want any honor for yourself.
നിങ്ങൾക്കാർക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു മാനം നിങ്ങൾ
നിങ്ങൾക്കൊരു
മൂപ്പരാകേണ്ട, നിങ്ങൾക്കൊരു പേര് വേണ്ട.
I want to lead people to walk in Jesus' footsteps.
യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി
ആളുകളെ നയിക്കും.
എനിക്ക് വൈശുദ്ധാത്മാവിൽ നിറയപ്പെടണം.
God will meet with you.
അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും.
The whole of Kerala can feel the impact of that.
കേരളത്തിൽ മുഴുവൻ അതിന്റെ ചലനങ്ങൾ അനുഭവിക്കുവാനായിട്ട് കഴിയും.
Like an earthquake, and you could feel the impact of it in every house.
ഒരു കുലുക്കം ഉണ്ടാകുമ്പോൾ അതിന്റെ ആ കുലുക്കം മറ്റുള്ളവർക്ക് അറിയാവുന്നത് പോലെ.
It is the best life you can ever live.
നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മെച്ചമായ ജീവിതം അതാണ്.
I was thinking just this morning.
ഞാൻ ഇന്ന് രാവിലെ ഇത് ചിന്തിക്കുകയാണ്.
When I woke up.
ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ.
I said, Lord, one day I'm going to stand before you in heaven.
ദൈവമേ, ഒരു നാൾ ഞാൻ അങ്ങയുടെ മുമ്പാകെ സ്വർഗത്തിൽ നിൽക്കുവാൻ
പോവുകയാണ്.
എന്റെ ജീവിതം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ,
ഇവിടെയെങ്കിലും
കർത്താവേ ഞാൻ എന്നെ തന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച ഒരു
മേഖലയിൽ
അങ്ങയുടെ ഹിതത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയെങ്കിലും ഒരു ഇടമുണ്ടോ? അവിടെ സ്വർഗത്തിൽ ശരിക്ക് എത്രമാത്രം
ദുഃഖമുണ്ടാവും.
നിത്യകാലം മുഴുവൻ എന്റെ ജീവിതം എനിക്ക് വീണ്ടും ജീവിക്കുവാൻ അവസരമില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരിക്കലും തിരുത്തുവാൻ അവസരമില്ലാതെ അവരോട് പറഞ്ഞു, കർത്താവ് എന്റെ കഴിഞ്ഞ നാളുകളിൽ എന്റെ പോഷത്വം കൊണ്ട് ഞാൻ അങ്ങനെ
പ്രവർത്തിച്ചു. കർത്താവ്
ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കണ്ണ് തുറന്നതിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി
പറഞ്ഞു.
എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ വഴി നടത്തുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ഒരു നാൾ നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ
പോവുകയാണ്. Back over the life you lived on this
earth.
And if you lived pleasing yourself,
you
did not fight the battle.
നിങ്ങൾ ഈ യുദ്ധത്തിൽ നിങ്ങൾ
പൂർണ്ണതയോടെ
ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകുവാനായി പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നിങ്ങൾ
നിങ്ങളുടെ
എല്ലാ യേശുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര വേദപുസ്തക പരിജ്ഞാനമുണ്ടെങ്കിലും നിങ്ങൾക്ക് ദുഃഖവും
പശ്ചാത്തലവും
ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നു ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ പോലും അത് വെറും ചപ്പും ചവറുമാണെന്ന് നിങ്ങൾക്ക്
മനസ്സിലാവും.
ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തെ
നിങ്ങളുടെ
തന്നെ താല്പര്യത്തിനായി ഞാൻ നിങ്ങളോട്
അപേക്ഷിക്കും.
ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കും.
ഐ വാണ്ട് ടു വാക്ക് ആസ് ജീസസ് വാക്ക്ഡ്.
യേശു നടന്നതുപോലെ നടക്കുവാൻ ഞാൻ
അപേക്ഷിക്കും.
20 വർഷം അതെടുത്താലും സാരമല്ല, ഞാൻ ആ നടപ്പിൽ ഞാൻ മുമ്പോട്ട്
പോകും. 1963 ഐ ഡിഡ് നോട്ട് നോ അബൌട്ട് പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് ഓർ എനി സച്ച് തിങ്.
എനിക്ക് പെന്തക്കോസ്റ്റ് അനുഭവം എന്നതിനെ കുറിച്ചൊന്നും
എനിക്കറിയില്ല.
ഞാനൊരു ബ്രദർ ഇൻ അസംബ്ലിയിലായിരുന്നു, അവിടെ ഈ കാര്യങ്ങളെ
കുറിച്ച്
ദൈവവചനം വായിച്ചപ്പോൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പെട്ടു കണ്ടു. അപ്പോൾ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു പെന്തക്കോസ്റ്റ് സഭയിൽ പോകുക, അവർക്ക് നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറഞ്ഞു തരുവാൻ കഴിയും.
ഐ ഡിഡ് നോട്ട് നോ വാട്ട് ഇസ് പെന്തക്കോസ്റ്റ്.
എന്താണ് ഈ പെന്തക്കോസ്റ്റ് സഭ എന്ന് എനിക്ക് അറിയില്ല.
ഐ വാസ് ജസ്റ്റ് ബാപ്റ്റൈസ്ഡ് 2 ഇയേഴ്സ് ബിഫോർ ദാറ്റ്.
രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ
കാണപ്പെട്ടത്. 23 ഇയേഴ്സ് ഓൾഡ്.
എനിക്ക് 33 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നു.
Another person in the Navy said, I can take you.
ഇവിടെ കോട്ടയത്തുള്ള ഒരു ബന്ധുക്കോ സഭയിലേക്ക് എന്നെ
കൊണ്ടുവന്നു.
നിറവിലേക്ക് ആളുകളെ നയിച്ചുവാൻ കഴിവുള്ള ഒരു ശക്തനായ ഒരാളുടെ അടുത്ത് എന്നെ
കൊണ്ടുവന്നു.
അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. എന്നെ കൊണ്ടുപോയ ആളും ഞാൻ
രണ്ടുപേരും
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്തിന് നിറവിന് വേണ്ടി
അന്വേഷിക്കുകയാണ്.
അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുകയാണ്,
പ്രാർത്ഥിച്ചു.
അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് തുടർമാനമായിട്ട് പറയുക. ഹല്ലേലൂയ 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 എന്ന് തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറേ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ നാവ് ഇങ്ങനെ തെറ്റിപ്പോവുകയും നിങ്ങൾ തുടർന്ന് അന്യഭാഷയും പറയുകയും സംസാരിക്കുകയും
ചെയ്യും.
ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഹാലലിയ പോലും പറയാൻ
പോകുന്നു.
ഇങ്ങനെ അന്ന് പെന്തക്കോസ്റ്റ് നാളിൽ ആളുകളെ ഈ രീതിയിൽ ആരും നിർബന്ധിച്ചില്ല.
താങ്ക് യു.
നന്ദി.
God bless you. Good bye.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
I went on Sunday to the Pentecostal church. First time in my life. I saw this tremendous noise and shouts in the Shah and Baal, Shah, Baal, Baal, Shah and all that.
ഞാൻ അവിടെ ചെന്ന് ഈ യുവസിയും ബഹളവും ഷായും വായും ഒക്കെ ഞാൻ കേട്ടു.
I came back to my naval base in Kochi.
ഞാൻ കൊച്ചിയിലുള്ള ലെവൽ ബേസിലേക്ക് ഞാൻ തിരിച്ചു
വന്നു. ഞാൻ
ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകളെ മടക്കി.
I said, Lord, I do not want that.
ദൈവമേ, അത് എനിക്ക് വേണ്ട.
I'm going to seek you for the real gift of the Holy Spirit. If it takes me 10 years, I'll wait 10 years. But I don't want to seek counterfeit just to tell people I'm baptized
in the
Holy
Spirit.
I'm also joined the club.
ഞാനും ആ അന്യഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർന്നു എന്ന്
പറയുവാനായിട്ട്
എനിക്ക് അതിന്
താല്പര്യം.
എനിക്ക് ശക്തിയാണ് വേണ്ടത്.
And it took me all more than 10 years after that to really experience it.
And
when God gave me the gift of tongues 12 years after I started,
I said,
Lord, why didn't you give me this gift in 1963? Why in 1975?
എന്തുകൊണ്ടാണ് കർത്താവ് 1963 എനിക്ക് നൽകാതെ 75 പ്രകാരം അന്യഭാഷ വരം നൽകിയത്?
And the Lord said, if you had received it in 1963, you did not know the Bible those days.
നിനക്ക് 63 നിനക്ക് ആ വരം ലഭിച്ചിരുന്നെങ്കിൽ അന്ന് നിനക്ക് വേദപുസ്തകം വേണ്ടുവെന്നും
അറിയില്ലായിരുന്നു.
നിങ്ങൾ അന്ന് നീ നിനക്ക് ലഭിച്ചിരുന്നെങ്കിൽ നീ ഒരു ബന്ധുക്കോ സഭയിൽ ചേർന്ന് നിന്റെ ജീവിതം
തെറ്റിപ്പോ.
ആദ്യ നൂറ്റാണ്ടിലുള്ള ആ ക്രിസ്ത്യാനികൾക്കോ അവർക്ക് ഉടനെ തന്നെ ലഭിച്ചല്ലോ. നിങ്ങൾ എന്നോട് പറഞ്ഞു,
they had my apostles to guide them. You never had any apostles to guide you.
അന്ന് അവരെ നയിക്കുവാനായിട്ട് എന്റെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. നിനക്ക് നിന്നെ നയിക്കുവാൻ
അപ്പോസ്തലന്മാരില്ലായിരുന്നു.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ
സൂക്ഷിച്ചതിനായിരുന്നു.
എന്റെ ജീവിതം ഞാൻ പാഴാക്കാതെ എന്നെ സൂക്ഷിച്ചതിന് നന്ദി.
God has preserved you. He has brought you to this place to hear a truth.
ദൈവം നിങ്ങളെ സൂക്ഷിച്ചു. ഈ സ്ഥലത്തേക്ക് ദൈവം ഈ സത്യങ്ങളെ
കേൾക്കുവാനും
ഇവിടെയുള്ള എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു എന്ന് ഞാൻ
പറയാം.
നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ
മനസ്സിലാക്കപ്പെടുന്നവരാണെങ്കിൽ
നിങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും എല്ലാ കാര്യങ്ങളും
ക്രമപ്പെടുത്തിയവരാണ്.
നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ മനുഷ്യരോട് നിങ്ങൾ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ നിങ്ങൾ
തയ്യാറാണെങ്കിൽ
ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നാശിക്കും.
He longs to do it.
അവനത് ചെയ്യുവാൻ ആഗ്രഹിക്കും.
നമുക്ക്
പ്രാർത്ഥിക്കാം.
Heavenly Father,
സർവശക്തനായ പിതാവേ,
help us, we pray, we are needy people.
കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ ആവശ്യമുള്ളവരാണ്.
The trouble is, we sometimes don't even realize how needy we are.
കർത്താവെ, പലപ്പോഴും ഞങ്ങൾ എത്ര ആവശ്യമുള്ളവരാണ് എന്ന് പോലും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല.
We are so filthy, we are satisfied with our defeated life.
കർത്താവെ, ഞങ്ങളുടെ പരാജയപ്പെട്ട ജീവിതത്തിൽ തൃപ്തരാകുമ്പോഴും കർത്താവെ ഞങ്ങൾ എത്ര മോശക്കാരാണ്.
The devil accuses us day and night and it doesn't seem to even bother us.
കർത്താവെ, ഞങ്ങളെ അപവാദം പറയുകയും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവെ, എന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു
ചിന്തയും
ഞങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കണം. ചിന്തിച്ച് ഞങ്ങൾ
ക്ഷമിക്കണം.
പാപത്തെ ജയിക്കുന്നതിന് പകരം അനുഭവങ്ങൾക്ക് പുറകെ പോയത് ഞങ്ങൾ. കർത്താവേ, ഒരു വിശ്വാസികളുടെ സൈന്യത്തെ ഇവിടെ
എഴുന്നേൽപ്പിക്കണം.
സഹോദരന്മാരും ചെറുപ്പക്കാരും
മുതലുള്ളവരും
ദൈവത്തിന് വേണ്ടി അഗ്നിയായി ജ്വലിക്കുന്നവരെ
എഴുന്നേൽപ്പിക്കണം.
കർത്താവെ, ആ കത്തുന്ന മുൾപ്പടർപ്പ് പോലെ ആളുകൾ നിന്നും നോക്കി ശ്രദ്ധിക്കുന്നവരാക്കി ആളുകളെ ഉയർത്തിക്കണം.
യേശുവിന്റെ
നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.